So we have a few questions here that I'll try and answer.
നമുക്ക് ഇവിടെ ചില ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് അതിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കാം.
In the old covenant they had a group of people called the scribes.
പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ ശാസ്ത്രിമാർ എന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു.
Their whole job was to study the law and to explain it to people.
അവരുടെ പ്രത്യേകമായ ദൗത്യം ന്യായപ്രമാണം മുഴുവനും പഠിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
Someone has counted that there were 613 commandments in Moses' law.
മോശയുടെ ന്യായപ്രമാണത്തിൽ ഏകദേശം 613 കൽപ്പനകൾ ഉണ്ടായിരുന്നു എന്ന് ചിലർ എണ്ണി പറഞ്ഞു.
We know the 10 main commandments.
നമുക്ക് 10 പ്രധാന കൽപ്പനകളെ കുറിച്ച് അറിയുള്ളൂ.
There were many other commandments.
എന്നാൽ അതിലധികമായ വളരെയേറെ വേറെ മറ്റു കൽപ്പനകളും ഉണ്ടായിരുന്നു.
So whenever anybody asked a scribe a question, he will turn to that saying, this is what it says about this situation.
ഒരു ന്യായപ്രമാണ ശാസ്ത്രിയോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവർ ഉടനെ തന്നെ ആ ന്യായപ്രമാണ പുസ്തകം തുറന്നിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കുമായിരുന്നു.
So Moses went up to the mountain and brought these 613 commandments.
മോശ സീനായ് പർവതത്തിലേക്ക് കയറി പോയിട്ടാണ് ഈ 613 കൽപ്പനകൾ കൊണ്ടുവന്നത്.
When Jesus went up to heaven, he did not send commandments.
എന്നാൽ യേശു സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി യേശു കൽപ്പനകളല്ല അയച്ചത്.
He sent the Holy Spirit.
കർത്താവ് അയച്ചത് തന്റെ പരിശുദ്ധാത്മാവിനെയാണ്.
So you need to understand that the Holy Spirit has replaced the entire Old Testament law.
അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ ന്യായ പ്രമാണത്തെ മുഴുവനും നീക്കം ചെയ്ത് അതിന് പകരമായിട്ട് വന്നിരിക്കുന്നു.
So in the world we can say there are three types of people.
ലോകത്തിൽ മൂന്ന് വിധത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും.
One, those who have no law, no commandments, no covenant.
ഒന്ന്, ഒരു പ്രമാണവും ഒരു നിയമവും ഒരു പുസ്തകവും ഇല്ലാത്തവർ.
Then we have Christians who are go according to the letter of the law, they are old covenant Christians.
എന്നാൽ അടുത്ത ഒരു കൂട്ടമാണ് ക്രിസ്ത്യാനികൾ, ന്യായ പ്രമാണത്തിലെ ആ നിയമ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർ.
And they are always very judgmental of others, like the Pharisees, you are not keeping this, you are not keeping that.
അവരെ പരീശന്മാരെ പോലെ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നവരായിരുന്നു. നിങ്ങൾ ഇത് ഈ കൽപ്പന പ്രമാണിക്കുന്നില്ല, ആ കൽപ്പന പ്രമാണിക്കുന്നില്ല എന്ന് പറഞ്ഞു.
But in the new covenant, when you are filled with the Holy Spirit, he tells you what to do in each situation.
എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത്, എതിലെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഉപദേശം പരിശുദ്ധാത്മാവ് തരും.
If you ask a question like, which TV programs can I watch?
നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏത് വിധത്തിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്?
Supposing I make a list like that, these are all the ones you should not watch.
ഞാൻ ഒരു പക്ഷേ നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളോട് പറയുവാണ്, ഈ ഇന്ന ഇന്ന പ്രോഗ്രാമുകൾ മാത്രമേ നിങ്ങൾ കാണാവൂ, മറ്റുള്ളത് കാണരുത്.
Next week there'll be 10 new programs, you'll have to again find out from me.
എന്നാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു മറ്റു 10 പ്രോഗ്രാമുകൾ കാണും, അതിനു പിന്നെയും നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും.
Instead of all that, God has given us the Holy Spirit.
ഇതിനെ പകരമായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു.
Who will tell you when you are seeing something you shouldn't see that?
ningala chila karyangal kandukondirikkumbol ningal adu kaanarude ennullathu parishuddhaatmaavu ningalku bodhyam therum.
When you are going to say something the Holy Spirit will say don't say that.
ningal adu pole ningal chila karyangal samsaarikkunnathinu munpu adu parayano vendayo ennu parishuddhaatmaavu ningalku bodhyam therum.
You are planning to go somewhere he'll say don't go there.
ningal evideyalum poguvan aagrahikkunnengil avadu pogano pogandayo ennullathine oru vyaktamaya upadesham parishuddhaatmaavu therum.
Sometimes he may tell you to go somewhere.
ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ചില സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളോട്
പറയും.
വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങൾ എടുത്ത് വായിക്കുവാൻ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിച്ചു.
So the ultimate answer to all questions is be filled with the Holy Spirit.
ഈ ചോദ്യങ്ങൾക്കെല്ലാം അവസാനമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് തന്നെയാണ്.
You see, God has set teachers in the church to teach God's word.
ദൈവവചനം പഠിപ്പിക്കുവാൻ്റെ കൊണ്ട് ഉപദേശാക്കന്മാരെ പുതിയ നിയമസഭയിൽ ദൈവമാക്കി വെച്ചിട്ടുണ്ട്.
But if you're not filled with the spirit, you can take it according to the letter and not understand what God wants you to do.
എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ലെങ്കിൽ ഈ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന അതിന്റെ അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ.
So please keep that in mind.
നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം.
This book, the Bible, can be a tree of knowledge of good and evil to you or a tree of life.
ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക് നന്മ തിന്മകളേക്കുള്ള അറിവിന്റെ ഒരു വൃക്ഷമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ജീവന്റെ വൃക്ഷമായി തീരുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത് നന്മയും തിന്മയും എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അറിവിന്റെ വൃക്ഷമായിട്ടാണ് നിങ്ങൾ ഇത് ആഗ്രഹിച്ചാണ് ഇതിലേക്ക് പോകുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് മരണം കൊണ്ടുവരും.
ബിക്കോസ് യു ഡു സോ മെനി റൈറ്റ് തിങ്സ് ആൻഡ് യു ആർ ക്വൈറ്റ് പ്രൗഡ് ഓഫ് ഇറ്റ്.
കാരണം നിങ്ങൾ പല നല്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യും, അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നും.
And you are proud of it, and that brings death into your life.
അത് നിങ്ങളിൽ ഒരു നിഗള സ്വഭാവം ഉണ്ടാക്കുകയും അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും.
And then you judge other people, and that also brings death into your life.
എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർ അത് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അവരെ വിധിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും.
It's very difficult to do everything according to God's word and not be proud.
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് നിഗളമില്ലാതിരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമേറിയ കാര്യമാണ്.
It's very difficult to do everything according to God's word and not judge others who are not doing according to God's.
ദൈവവചനം അനുസരിച്ച് എല്ലാം നന്നായി അതുപോലെ തന്നെ ചെയ്തിട്ട് മറ്റുള്ളവരെ അത് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അവരെ വിധിക്കാതിരിക്കുന്നതും പ്രയാസമാണ്.
But if you are filled with the Holy Spirit,
എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടവരാണെങ്കിൽ,
you will do the right thing,
നിങ്ങൾ ശരിയായ കാര്യം ചെയ്യും,
without being proud.
അത് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിഗളം ഉണ്ടാകില്ല.
And without judging others.
ആ വിഷയത്തിൽ അത് ചെയ്യാത്തവരെ കുറിച്ച് നിങ്ങൾ അവരെ നിങ്ങൾ വിധിക്കുകയുമില്ല.
That is the tree of life.
അതാണ് ജീവന്റെ വൃക്ഷം.
So please remember when you go to the Bible, say, Lord, I want life from here, not laws.
നിങ്ങൾ വേദവസനത്തിലേക്ക് പോകുമ്പോൾ കർത്താവേ എനിക്ക് ജീവനാണ് ആവശ്യം, എനിക്ക് അറിവല്ല എന്ന് പറയും.
Here's a question.
ഇവിടെ ഒരു ചോദ്യം.
How to have a victorious Christian life, or what are the important things for a victorious Christian life?
എങ്ങനെയാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്? അതിനുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
Let me tell you in five fingers.
അഞ്ച് വിരലുകൾ നമുക്കുണ്ടല്ലോ.
You can hold something with two fingers.
രണ്ട് വിരലുകൾ കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പിടിക്കാൻ പറ്റും.
But with five fingers you get a very strong grip.
എന്നാൽ ഈ അഞ്ച് വിരലും ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് മുറുക്ക പിടിക്കുവാൻ കഴിയും.
സോ ദ തംബ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഇതിലെ ഈ നമ്മുടെ തള്ളവിരല് യേശുക്രിസ്തുവിന്റെ രക്തമായിട്ട് നമുക്ക്
ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എവരിതിങ്.
നമ്മുടെ കൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരലാണ് തംബ് വിരൽ.
വിതൗട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് Your sins are not forgiven. You can't even begin. You can't even get into the kindergarten.
Yesu Christuvinte rakthathil koodiyana namukku christiya jeevithathilekkulla praveshanam thanne labichirikkunathu. Adukonde christiya yesuvinte raktham illada namukku christiya jeevithil praveshikkan polum kazhiyilla.
So that's the first thing you must be sure. You have confessed your sin to God and all of them are forgiven through the blood of Jesus Christ.
Adhe ningalude paavangal Yesu Christuvinodu ningal ettu parayunnuvengil yesuvinte rakthathal ningalude paavangalellam deivam kshamikkum.
And you must be sure of that.
Adine kurichu ningalku oru urappu undayirikkanam.
You must not let the devil accuse you of things you have confessed.
Ningal devasanidhile ettu paranja kshama chodicha vishayathe kurichu pinne pichaju ningale kutam vidikkuvan ningal idam kodukkarathu.
Some people ask me this question, what is a sin which will never be forgiven?
Orikkalum kshamikkatha paavam edaanu ennu oru chodyam chilarennodu chodikkarundu.
I'll tell you.
Njan parayam.
The sin which you don't confess.
Ningal ettu parayatha kutta paavam.
That will never be forgiven.
അത് ഒരിക്കലും ദൈവം ക്ഷമിക്കില്ല.
But whatever you confess is forgiven immediately.
എന്നാൽ നിങ്ങൾ ഏതൊക്കെ ഏറ്റു പറയുന്നു അതെല്ലാം ദൈവം ക്ഷമിക്കും.
And there is no sin however great that is greater than the power of the blood of Christ.
യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് മായ്ക്കാൻ പറ്റാത്തതായ ഒരു പാപവും ലോകത്തിലില്ല.
So don't glorify your sin as if it's such a big thing that it may not be forgiven.
അതുകൊണ്ട് നിങ്ങളുടെ പാപത്തെ ഒരു വലിയ മഹത്തായ കാര്യമായിട്ട് കാണരുത്. അത് ഒരു കാരണവശാലും ക്ഷമിക്കപ്പെടുവാൻ സാധ്യതയില്ല എന്ന് പറയരുത്.
Don't delay in confessing sin.
എന്നാൽ പാപം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിന് താമസിപ്പിക്കരുത്.
It's like removing a thorn from your foot. How long do you wait before you remove it?
നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് കൊണ്ടാൽ അത് എടുത്തു കളയുവാൻ നിങ്ങൾ എത്ര സമയം കാത്തിരിക്കും?
Like that we must confess sin.
അതുപോലെയാണ് ഒരു പാപ അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് കരകയറണം.
And second is the word of God.
രണ്ടാമത്തെ വിരലാണ് ദൈവവചനം.
See, without the word of God, we don't even know how whether Christ died for us.
ദൈവവചനത്തിൽ കൂടെ അറിവില്ലാതെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പോലും നമുക്കറിയില്ല.
How do you know whether he rose up from the dead?
യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്.
Nobody has seen him die or rise up.
നമ്മളിൽ ആരും തന്നെ യേശുക്രിസ്തു മരിക്കുന്നതും ഉയർക്കുന്നതും കണ്ടവരല്ല.
Everything we know about Jesus is from the Bible.
യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിച്ച എല്ലാ അറിവും ഈ ദൈവവചനത്തിൽ.
Everything we know about God is only in the Bible.
ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എല്ലാം ഈ ദൈവവചനത്തിൽ കൂടിയാണ്.
So that is the second thing, very very important.
അതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മറ്റേ കാര്യം.
So with these two you got a grip on the Christian life.
ഈ രണ്ട് പ്രധാന വിരലുകൾ, അതായത് യേശുക്രിസ്തുവിന്റെ രക്തവും ദൈവവചനവും, ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നല്ല പിടി നമുക്ക്.
You can't hold things with one finger.
ഒരു കൈ കൊണ്ട് മാത്രം, ഒരു വിരൽ കൊണ്ട് മാത്രം നമുക്ക് ഒന്നെ പിടിക്കാൻ.
Minimum is two.
ഏറ്റവും കുറഞ്ഞത് ഈ രണ്ട് വിരലുകളെങ്കിലും
വേണം. So if you want bare minimum of the Christian life, these are two things.
ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രണ്ട് കാര്യം വേണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്, ദൈവവചനവും യേശുവിന്റെ രക്തവും.
But there's more.
എന്നാൽ അതിൽ കൂടുതലുണ്ട്.
The third is the fullness of the Holy Spirit.
മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്.
People ask me, do you have to be filled with the Holy Spirit to go to heaven?
പലരും എന്നോട് ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ പോകുന്നതിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യമുണ്ടോ?
No.
ഇല്ല.
You only need the blood of Christ and the word of God.
നിങ്ങൾക്ക് ദൈവവചനവും യേശുവിന്റെ രക്തവും മാത്രം മതി.
But if you want to live for Christ on earth, then you need to be filled with the Holy Spirit.
എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം.
If you really want to do all of God's will, you have to be filled with the Holy Spirit.
ദൈവത്തിന്റെ ആഹൃദം മുഴുവനും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം.
And not just once, continuously.
അത് ജീവിതത്തിൽ ഒരിക്കലായിട്ടല്ല, നിരന്തരമായി.
I think this is the mistake of many Pentecostal charismatic churches. They speak of the one initial baptism in the Holy Spirit.
Pentecostal charismatical avruthangalil palappolum orikkalayittu parishuddhaatmaavil nirayunna oru karyathe kurichu mathramaanu parayunnathu.
I'm very happy for those churches because they preach the baptism in the Holy Spirit.
Njan aa sabagale kurichu enikku santhosham unda, kaaryam oru parishuddhaatmaavinte abhishekathe kurichu prasangikkunnundu.
Many others don't preach it.
Enna pala matte sabagalum adu prasangikkunnu polum illa.
But I say it's not just once, it must be continuously.
Adu ennal jeevithil orikkal mathramalla, adu nirantharam വേണം എന്ന് ഞാൻ
പഠിച്ചു. In the Acts of the Apostles you read about some people who are filled with the Holy Spirit.
അപ്പോസ്തല പ്രവൃത്തികൾ ചിലർ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിട്ട് നാം വായിക്കുന്നു.
And then it speaks about certain people who were full of the Holy Spirit.
എന്നാൽ മറ്റു ചിലർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു എന്ന് നാം വായിക്കുന്നു.
That means they were always like that.
എന്നാൽ അവരെപ്പോഴും, കാരണം അവരെപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു.
I don't have the time to show you, but even when they wanted to select Acts 6, 7 people to serve food, they said select people who are full of the Holy Spirit.
അവരെ എല്ലാ വചനങ്ങളും എടുത്തു വായിക്കുക, നമ്മുടെ മുൻപിൽ സമയമില്ല, നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 6-7 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷന്മാരെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്.
What people, those apostles, even to distribute food, they said select people who are full of the Holy Spirit.
ആഹാരം വിതരണം ചെയ്യുന്നതിനുള്ള ശുശ്രൂഷയ്ക്ക് പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെയാണ് ആദ്യ 1-ാം നൂറ്റാണ്ടിലെ സഭ തിരഞ്ഞെടുത്തത്.
They did not give ministries to people who are not continuously full of the Holy Spirit.
നിരന്തരമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത ആർക്കും ഒരു ദൈവിക ശുശ്രൂഷയും അവർ കൊടുത്തിരുന്നില്ല.
Number 4.
നാലാമത്തെ കാര്യം
is what my wife just said, take up the cross every day.
നാലാമത്തെ കാര്യം, എല്ലാ ദിവസവും കുരിശെടുത്ത് കർത്താവിനെ പിൻപറ്റുക.
Jesus said that.
അതെ, യേശു പറഞ്ഞു കൽപ്പിച്ചു.
You cannot follow him.
അതുകൂടാതെ യേശുവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയയില്ല.
And that means in every situation every day to die to what I want to do.
അതിന്റെ അത് എല്ലാ സാഹചര്യത്തിലും എല്ലാ ദിവസവും നാം സ്വയത്തിനെ മരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്.
Somebody is getting angry with me and I'm tempted to answer back.
ആരെങ്കിലും ഒരാൾ എന്നോട് കോപിക്കുകയാണ് എന്നാൽ അത് അതിന് അതേ ടോണിൽ തന്നെ മറുപടി പറയുവാനുള്ള ഒരു പരീക്ഷണം എനിക്കുണ്ടാകും.
The spirit of God says die.
അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നീ ആ ചിന്തയ്ക്ക് മരിക്കുക.
I have a choice now.
ഇപ്പോൾ എനിക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്.
Either I kill myself or I kill the voice of the Holy Spirit.
ഒന്നുകിൽ ഞാൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിരസിക്കണം.
Every time you have sinned, you have killed the voice of the Spirit.
നിങ്ങൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെയാണ്.
Because if you are really born again,
നിങ്ങൾ വാസ്തവമായും വീണ്ടും ജനിച്ചവരാണെങ്കിൽ,
you are filled with the Spirit,
നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ,
every time you are going to sin, the Holy Spirit will warn you.
ഓരോ പ്രാവശ്യം നിങ്ങൾ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാർണിംഗ് തരും, മുന്നറിയിപ്പ് തരും.
Even on the roads, they will not. There'll be a warning if there's some construction work going on in the road. There'll be a warning the construction.
നമ്മൾ സാധാരണ പോകുന്ന വഴിയിൽ ഒക്കെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ അതിനു മുന്നിൽ നടക്കുന്നെങ്കിൽ അവിടെ ഒരു വാർണിംഗ് സൈൻ നമ്മൾ കാണും.
Oh, danger, there's a curve.
അവിടെ മുന്നറിയിപ്പിന്റെ വാക്യങ്ങൾ, അവിടെ ഒരു വളവുണ്ട്, സൂക്ഷിക്കുക എന്നുള്ള വാക്കുകൾ ഒക്കെ പറയും.
That's how the Holy Spirit is.
പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ്.
There I must be willing to die.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരണത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു
കൊടുക്കും. But he won't force me.
എന്നാൽ ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യുകയില്ല.
God is not like the Roman soldiers who forced Simon to carry the cross.
നിർബന്ധിച്ച് കുരിശടുപ്പിക്കുന്ന റോമൻ സോൾജേഴ്സ് കുറേനക്കാരനായ ശിമോനെ കൊണ്ട് നിർബന്ധിച്ച് കുരിശടുപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ച്
കുരിശടുപ്പിക്കുകയും
നിങ്ങളോട് കുരിശെടുക്കാൻ പറയും, എന്നിട്ട് നിങ്ങളുടെ ഹിതത്തിന് വിട്ടുതരും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട.
When you're tempted to look at something sinful, the Holy Spirit say, don't look there.
പാപകരമായ എന്തെങ്കിലും കാഴ്ച നിങ്ങൾ കാണുമ്പോൾ അവിടോട്ട് നോക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും.
Say, die.
പരിശുദ്ധാത്മാവ് മരിക്കാൻ നിങ്ങളോട് പറയും.
I have a choice.
ഇവിടെ എനിക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്.
I can die and be like a dead man with my eyes.
എനിക്ക് മരിച്ചിട്ട് ഒരു മരിച്ച വ്യക്തിയുടെ കണ്ണുപോലെ എനിക്ക് ആയിരിക്കാം.
The fifth one.
അഞ്ചാമത്തെ കാര്യം.
This is another thing which many people don't talk about.
അനേകരും സംസാരിക്കാത്ത ഒരു കാര്യമാണ് അഞ്ചാമത്തെ.
The body of Christ.
കർത്താവിന്റെ ശരീരമാകുന്ന
the believers fellowship.
സഹോദരന്മാരുടെ വിശ്വാസികളുടെ കൂട്ടായ്മ.
It's very important.
അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്.
Then there will be 20-30. Jesus said if 2 or 3 I am there.
അവരെ 20-30 പേരുള്ള വലിയ സമൂഹം വേണമെന്നില്ല. യേശു പറഞ്ഞു 2-3 പേരുടെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ ഉണ്ട് എന്ന്.
Value fellowship.
അങ്ങനെയുള്ള കൂട്ടായ്മയെ നാം വിലമതിക്കുക.
The Bible says as the day is approaching we must come together more and encourage one another.
ദൈവവചനം പറയുന്നത് കർത്താവിന്റെ നാള് അടുക്കുന്നു എന്ന് അറിയുന്തോറും നാം കൂട്ടായ്മയുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കണം എന്നാണ്.
So here are the 5 things.
ഇതാണ് ഈ അഞ്ച് കാര്യങ്ങൾ.
Blood of Christ.
യേശുക്രിസ്തുവിന്റെ രക്തം.
Word of God.
ദൈവവചനം.
Holy Spirit.
പരിശുദ്ധാത്മാവ്.
Way of the cross.
കുരിശിന്റെ വഴി.
And fellowship in the body of Christ.
കൂട്ടായ്മ, ദൈവസഭയുടെ കൂട്ടായ്മ.
You'll have a very victorious Christian life.
അവിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ്.
Another question, can you speak a few words about spiritual authority and its order and importance?
മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ആത്മീയ അധികാരവും അതിന്റെ ഓർഡറും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുക.
What is the first sin that spoiled this universe?
ഈ അണ്ടകടാകത്തെ നശിപ്പിച്ച, നാശത്തിലേക്ക് നയിച്ച ആദ്യത്തെ പാപം ഏതാണ്?
It was not Adam's sin.
അത് ആദാമിന്റെ പാപമായിരുന്നില്ല.
It happened long before Adam.
ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് വളരെ വളരെ മുമ്പ് തന്നെയാണ് അത് സംഭവിച്ചത്.
You read about it in Isaiah 14.
യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
Ezekiel 28.
എസെക്കിയേലിന്റെ 28-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
I'll tell you.
ഞാൻ നിങ്ങളോട് പറയട്ടെ.
What is written there?
അവിടെ പറഞ്ഞു,
God made all the angels.
ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു.
Millions of them.
ലക്ഷക്കണക്കിന് ദൂതന്മാർ.
One was the head of the angels.
അവരിൽ ഒരാള് ഈ ദൂതന്മാരുടെ പ്രധാനിയായിരുന്നു, നേതാവായിരുന്നു.
Even there was authority.
അവിടെയും ഒരു അധികാരം ഉണ്ടായിരുന്നു.
You know, you read about Michael and Archangel, that is authority.
അതെ, പ്രധാന ദൂതനായ മീഖായേലിനെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രധാന ദൂതൻ എന്നുള്ള ഒരു പൊസിഷൻ, ഒരു സ്ഥാനം ഉണ്ടായിരുന്നു.
Even in heaven, God put certain authorities.
സ്വർഗത്തിലും ദൈവം ആവിധത്തിലുള്ള ചില അധികാര സ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്.
So we don't know the name of this angel.
ഈ ദൂതന്റെ പേര് നമുക്കറിയില്ല.
Many people know him as Lucifer.
അനേകർ ലൂസിഫർ എന്ന പേരിലാണ് അവനെ അറിയുന്നത്.
But the real name is not given anywhere.
യഥാർത്ഥ പേര് എങ്ങും കൊടുത്തിട്ടില്ല.
Lucifer is just a Latin word for morning star or something like that.
അതെ, പ്രഭാത സൂര്യൻ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പേരാണ് ലൂസിഫർ എന്നുള്ളത്.
So let's call him Lucifer.
അതുകൊണ്ടാണ് നമ്മൾ ലൂസിഫർ എന്ന് വിളിക്കുന്നത്.
So he was not happy to be just the head of the angels.
അവിടെ ഒരു പ്രധാന ദൂതൻ എന്ന ആ പദവിയിൽ ആയിരിക്കുന്നതിൽ അവൻ സന്തുഷ്ടനായിരുന്നില്ല.
He said, I want to go. I want to rebel against this God's authority over me.
എന്നാൽ എൻ്റെ മേലുള്ള ദൈവത്തിന്റെ ആ പദവിക്കും അതിനേക്കാട്ടിൽ ഉയരത്തിൽ പോകണം എന്ന് അവൻ ഹൃദയത്തിൽ തീരുമാനിച്ചു.
It says in Ezekiel, it is because he was so proud of his beauty.
അവന്റെ സൗന്ദര്യത്തിലേക്ക്.
And his wisdom.
അവന്റെ ജ്ഞാനത്തെക്കുറിച്ചും.
And his position.
അവന്റെ പദവിയെക്കുറിച്ചൊക്കെ അവന് ഭയങ്കര അഹങ്കാരമായിരുന്നു.
He was proud of his beauty, position, and wisdom.
അവന്റെ പദവിയെക്കുറിച്ചും അവന്റെ സൗന്ദര്യത്തെക്കുറിച്ചും അവന്റെ ജ്ഞാനത്തെക്കുറിച്ചും അവൻ വളരെ നിഗളഭാവമായിരുന്നു.
And he thought, I can rebel against God.
അതുകൊണ്ട് അവന് ദൈവത്തിന് എതിരായിട്ട് മത്സരിക്കുവാൻ തീരുമാനിച്ചു.
And he gathered some angels also in that rebellion.
അതിനെ കൂട്ടിനായിട്ട് അവന് ചില ദൂതന്മാരെ, മലാഖമാരെ കൂടെ കൂട്ടി.
Immediately God cast them out.
അപ്പോൾ തന്നെ ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി
താഴെ. From the third heaven they were cast out into the second heaven.
ആ മൂന്നാം സ്വർഗത്തിൽ നിന്ന് അവനെ രണ്ടാം സ്വർഗത്തിലേക്ക് തള്ളിയിട്ടു.
And that's where he is today.
ഇന്ന് അവൻ രണ്ടാം സ്വർഗത്തിലാണ്.
And that's where we read about battling in the heavenly places.
അതാണ് സ്വർഗ്ഗങ്ങളെ, ദുഷ്ടാത്മ സേനകളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്.
That is the first sin.
അതാണ് ഒന്നാമത്തെ പാപം.
It was a combination of pride and rebellion.
അത് മത്സരത്തിന്റെയും നിഗളത്തിന്റെയും ഇട ചേർന്നുള്ള ഒരു പാപമായിരുന്നു.
Pride that leads to rebellion.
ഈ നിഗളമാണ് ഈ മത്സരത്തിലേക്ക് നയിക്കുന്നത്.
So the first sin was not disobedience or adultery or murder or any such thing.
ഒന്നാമത്തെ പാപം അനുസരണക്കേടോ കൊലപാതകമോ വ്യഭിചാരമോ ഒന്നും ആയിരുന്നില്ല.
It was rebellion against authority.
അത് ദൈവ അധികാരത്തിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നു.
So when Adam and Eve were put in the garden,
ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ
the devil came to infect them with the same poison he had.
ഈ പിശാച് തന്നിലുള്ള അതേ വിഷം ഇവർക്ക് കുത്തിവെക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്.
To rebel against authority.
ദൈവത്തിന്റെ ആ അധികാരത്തിന് എതിരെ മത്സരിക്കുവാൻ തക്കവണ്ണം.
Has God told you not to eat of this tree? Defy him and eat it.
ദൈവം ഇത് ഭക്ഷിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ടോ? അങ്ങനെയെങ്കിൽ അതിനെ എതിർത്തിട്ട് അത് തിന്നുക.
So then you see that Adam's sin was not just disobedience, Adam and Eve, it was rebellion against authority.
അങ്ങനെയെങ്കിൽ ആദാമിന്റെ ഹവ്വായുടെയും പാപം അനുസരണക്കേടായിരുന്നില്ല, ദൈവത്തിന്റെ ആ അധികാരത്തിന് എതിരെയുള്ള ഒരു മരതലിപ്പായിരുന്നു, ഒരു മത്സരമായിരുന്നു നമുക്ക് കാണുവാൻ.
It's a very serious thing to rebel against authority.
അധികാരത്തിന് എതിരായിട്ട് മത്സരിക്കുക എന്നുള്ളത് ഒരു വലിയ പാപമാണ്.
Even if the authority is imperfect.
ഒരു പക്ഷേ ഈ അധികാര സ്ഥാനം അത് ഒരു പക്ഷേ അത് പൂർണ്ണതയുള്ളതല്ല എങ്കിലും.
See, nobody is perfect on the earth.
ഈ ഭൂമിയിൽ ആരും പൂർണ്ണരല്ല.
Yet God says, honor your father and mother and listen to them.
എന്നിട്ടും ദൈവം പറയുന്നത് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യും.
Only one commandment he has given children.
കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു കൽപ്പന.
What is that?
അതെന്താണ്?
Submit to authority.
നിങ്ങൾ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക.
If you don't teach your children that, you're allowing them to grow with the poison of Satan.
നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ പിശാചിന്റെ ആ വിഷവുമായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കുകയാണ്.
You see what happened to Noah's son Ham.
നോഹയുടെ പുത്രനായ ഹാമിന് എന്താണ് പറ്റിയത് നമുക്കറിയാം.
Noah was lying drunk and naked in his tent.
നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് നഗ്നനായി തന്റെ കൂടാരത്തിൽ കിടക്കുകയായിരുന്നു.
See, drinking those days was not considered such a great sin.
അന്ന് കാലത്ത് വീഞ്ഞു കുടിക്കുന്ന ഒരു വലിയ പാപമായിട്ട് കരുതിയിരുന്നില്ല.
Okay, he was lying naked, but he was lying not on the street, he was lying inside his tent.
അദ്ദേഹം നഗ്നനായി കിടന്നത് വഴിയിലൊന്നുമല്ല, തന്റെ കൂടാരത്തിനകത്താണ്.
What is there inside his own tent? He was sleeping like
അവന്റെ സ്വന്തം കൂടാരത്തിനകത്താണ് അവൻ നഗ്നനായി കിടന്നത്.
And Ham goes there.
തന്റെ മകനായ ഹാം അവിടെ കടന്നു ചെന്നിട്ട്
And he should have either covered him or gone away.
ഒന്നിയിലെ അപ്പന്റെ നഗ്നത അവൻ മറച്ചിട്ട് മടങ്ങിപ്പോകണമായിരുന്നു. അവൻ അത് ചെയ്യാതെ അവൻ ചെന്ന് തന്റെ മറ്റേ രണ്ട് സഹോദരന്മാരെ പറഞ്ഞു.
Do you know how God punished him?
എങ്ങനെയാണ് ഹാമിനെ ദൈവം പനിഷിച്ചതെന്ന് അറിയാമോ?
Through Noah.
നോഹയിലൂടെ.
He said, you are cursed and your children are cursed.
നീ ശപിക്കപ്പെട്ടവനാണ്, നിന്റെ സന്തതി പരമ്പരയും ശപിക്കപ്പെട്ടവരാണ്.
Ham's son was Canaan.
ഹാമിന്റെ പുത്രനാണ് കേനാൻ.
That's how the Canaanites became slaves.
അങ്ങനെയാണ് കനാന്യരെ ഉണ്ടായത്.
See, I don't understand all that in the Old Testament, but one thing I know.
പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപക്ഷേ പൂർണ്ണമായിട്ട് മനസ്സിലാകയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം.
That rebellion against authority always brings judgment.
അതായത് അധികാര സ്ഥാനത്തിനോടുള്ള മത്സരം എപ്പോഴും ഒരു ശിക്ഷാവിധി കൊണ്ടുവരും.
That's why God sent his son Jesus to submit to authority.
അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചത്.
To submit to God as an authority is easy.
ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്.
He is perfect.
കാരണം ദൈവം പൂർണ്ണനാണ്.
Even that Lucifer could not do.
എന്നിട്ടും പിശാചിന് അത് കഴിഞ്ഞില്ല.
So God said, I'll show you how my son behaves.
അപ്പോൾ പിശാചിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്റെ പുത്രൻ എങ്ങനെയാണ് അധികാരത്തിന് കീഴടങ്ങുന്നത്.
Jesus came to earth.
യേശു ലോകത്തിലേക്ക് വന്നു.
And for 30 years he had to submit to imperfect people, Joseph and Mary.
ഒരു 30 വർഷ കാലത്തോളം യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തന്റെ അപൂർണരായ മാതാപിതാക്കൾ ജോസഫിനും മേരിക്കും യേശു കീഴടങ്ങിയിരുന്നു.
Joseph and Mary were not perfect.
യോസേഫും മേരിയും അവര് പൂർണ്ണരായ മനുഷ്യരായിരുന്നു.
They were defeated by sin like all human beings.
സാധാരണ മനുഷ്യരെ പോലെ അവരും പാപവിഷയങ്ങൾ പരാജയപ്പെട്ടവരൊക്കെ ആയിരുന്നു.
I'm sure they quarreled like all husbands and wives.
സാധാരണ ഭാര്യാഭർത്താക്കന്മാരെ പോലുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ അവരുടെ വീട്ടിലും ഉണ്ടായിരുന്നിരിക്കാം.
Here was the perfect Jesus watching all this.
എന്നാൽ പൂർണ്ണനായ ഒരു കർത്താവ് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഭവനത്തിൽ വളർന്നത്.
And not judging them.
എന്നിട്ടും അവരെ വിധിച്ചില്ല.
Obeying them.
എന്നിട്ടും അവരെ അനുസരിച്ചു.
Amazing picture of submission.
അതെ, കീഴടങ്ങലിന്റെ കീഴടങ്ങി ഇരിക്കുന്നതിന്റെ എത്ര മനോഹരമായ ഒരു ചിത്രമാണ്.
That is how our salvation came.
അങ്ങനെയാണ് നമുക്ക് രക്ഷ ഉണ്ടാകുവാനിടയായത്.
Sin came through rebellion.
മത്സരത്തിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്.
Of Lucifer and Adam.
ലൂസിഫറിന്റെയും ആദത്തിന്റെയും മത്സരത്തിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്.
Salvation came through the submission of Jesus.
എന്നാൽ യേശുവിലൂടെ രക്ഷ ലോകത്തിലേക്ക് വന്നത് യേശുവിന്റെ ഈ സമർപ്പിച്ച കീഴടങ്ങി
ഇരിക്കുന്നതിലൂടെയാണ്. At the end of 30 years,
30 വർഷത്തിന്റെ അവസാനത്തിൽ
the father says at the baptism,
പിതാവ് യേശുവിന്റെ ആ സ്നാന സമയത്ത് ഇങ്ങനെ പറഞ്ഞു,
I am well pleased with my son.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
Had he done a miracle?
ദൈവം അതിനു മുമ്പ് യേശു ഒരു അത്ഭുതങ്ങളും ചെയ്തിരുന്നില്ല. ഇല്ല.
Had he preached a sermon?
ഒരു പ്രസംഗവും പ്രസംഗിച്ചില്ല. ഇല്ല.
Never healed a sick person.
ഒരു രോഗികളെയും സൗഖ്യമാക്കിയിരുന്നില്ല.
Almost never went out of Nazareth.
നസറേത്ത് എന്ന ഗ്രാമം വിട്ട് യേശു എങ്ങും പോയിട്ടുമില്ല.
What was the father so pleased with for 30 years?
പിന്നെ എന്തിലാണ് ഈ 30 വർഷത്തെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചത്?
Submission.
തന്റെ മാതാപിതാക്കൾക്ക്
കീഴടങ്ങിയിരുന്നതിൽ
അപൂർണരായ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അധികാരസ്ഥർക്കും കീഴടങ്ങി.
God has ordained that submission should be in this world.
ആ വിധത്തിൽ ഉള്ള ഒരു കീഴടങ്ങി ഇരിക്കൽ ഈ ലോകത്തിലും വേണം എന്ന് ദൈവം.
That's why we must teach our children to submit to us imperfect parents.
അതെ, അതുകൊണ്ട് നമ്മൾ അപൂർണരായ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഇരിക്കുവാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തണം.
God asks a wife to submit to an imperfect husband.
ഒരു അപൂർണനായ ഭർത്താവിന് കീഴടങ്ങി ഇരിക്കുവാൻ ഭാര്യയോട് ദൈവം ആവശ്യപ്പെടുന്നു.
In your office, God asks you to submit to an imperfect boss.
നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങളുടെ അപൂർണനായ ഒരു മേലധികാരികൾക്ക് കീഴടങ്ങി ഇരിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
Do any of you have a perfect boss?
നിങ്ങൾ ആർക്കെങ്കിലും വളരെ പൂർണ്ണനും നല്ലവനുമായ ഒരു ബോസ് ഉണ്ടോ?
No.
മേലധികാരി ഉണ്ടോ?
We are all submission is to imperfect people.
നമ്മൾ എല്ലാം കീഴടങ്ങി ഇരിക്കുന്നത് അപൂർണരായ മനുഷ്യർക്കാണ്.
We submit to the police authorities and the traffic in the road.
റോഡിലുള്ള ട്രാഫിക് പോലീസിന്റെ അവരുടെ അധികാരത്തിന് നാം കീഴ്പ്പെട്ടിരിക്കുന്നു.
If they flash a light, we pull up on the side and wait.
അവരുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നമ്മൾ കാണിച്ചാൽ നമ്മൾ സൈഡിൽ വണ്ടി നിർത്തി.
We obey. We don't question whether that man is living a good life or not. It is an authority we have to submit.
ആ മനുഷ്യന്റെ ജീവിതം ശരിയാണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അദ്ദേഹത്തെ ഒരു അധികാരസ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുകയാണ്, നാം അതിനെ അനുസരിക്കുന്നു.
The only place where I find people have a tremendous difficulty to submit is in the church.
എന്നാൽ കീഴടങ്ങി ഇരിക്കുന്നതിന് ഏറ്റവും പ്രയാസമായിട്ട് കാണുന്നത് സഭയിൽ മാത്രമാണ്.
People who want their children to obey them 100% will not submit to authority in the church.
തന്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായും തങ്ങളെ അനുസരിക്കണമെന്ന് പറയുന്ന മാതാപിതാക്കൾ പോലും സഭയിലാക്കി വെച്ചിരിക്കുന്ന അധികാരസ്ഥർക്ക് കീഴടങ്ങി ഇരിക്കുവാൻ കഴിയുകയില്ല.
People who will joyfully submit to a bad boss to keep their job will not submit to in the church.
അതെ, വളരെ മൂർഖ സ്വഭാവമുള്ള ഒരു യജമാനന്മാർക്ക് ഓഫീസിൽ കീഴടങ്ങിയിരിക്കുന്നവരും സഭയിലെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാൻ മനസ്സില്ല.
Because if you don't submit to the boss, you lose your job.
കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ യജമാനന് കീഴടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടമാകും.
If you argue with the traffic police, you may go to jail.
നിങ്ങൾ നിങ്ങളുടെ ട്രാഫിക് പോലീസുമായിട്ട് നിങ്ങൾ വാദപ്രതിവാദത്തിന് നിന്നാൽ ഒരുപക്ഷേ അവർ നിങ്ങളെ പിടിച്ച് ജയിലിലിടും.
But you don't submit to authority in the church, they forgive you. That's why.
ചർച്ചിലെ നിങ്ങൾ കീഴടങ്ങിയിരുന്നില്ലെങ്കിൽ നിങ്ങളെ അവർ നിങ്ങളോട് ക്ഷമിക്കും.
So we take advantage.
അതുകൊണ്ട് നിങ്ങൾ അത് മുതലെടുക്കുകയാണ്.
But we are ruining ourselves.
നാം പക്ഷേ നാം നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്.
Now let me read Hebrews 13:17.
ഞാൻ ഇനി നിങ്ങൾക്ക് എബ്രായ ലേഖനം 13:17 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Obey your leaders and submit to them because they keep watch over your souls as those who will give an account.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു.
So I asked somebody, who is your leader?
ഞാൻ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ലീഡർ ആരാണ്?
He said Jesus Christ.
അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു ആണ്.
I obey him.
ഞാൻ യേശുവിനെ അനുസരിക്കുന്നു.
I said here it says obey your leaders, who is the other one?
ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളെ നടത്തുന്നവരെ, അപ്പൊ ഇവിടെ ഒരാളല്ല, യേശുക്രിസ്തു മാത്രമല്ല, പലരുണ്ട്, അതാരാണെന്ന് ചോദിച്ചു.
He has appointed elders in the church.
അതെ, സഭയിലെ ദൈവം നിങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാരാണ്.
You know, we read in one of the parables
that
Jesus told a story of a man who gave out his land on rent to some workers to work on the fields.
അതെ, ഒരു മനുഷ്യൻ തന്റെ നിലം പാട്ടത്തിന് കൊടുത്ത് കുടിയന്മാരെ ഏൽപ്പിച്ചിട്ട് പോയ ആ ഉപമ നാം
വായിക്കുന്നുണ്ട്.
എന്നാൽ ഈ പാട്ടത്തിന്റെ അത് വാങ്ങിക്ക ഓഹരി വാങ്ങിക്കേണ്ടതിന് ആദ്യം തന്റെ വേലക്കാരെയാണ് യജമാൻ അയക്കുന്നത്. യജമാനൻ നേരിട്ട് പോയില്ല. എന്നാൽ ആ യജമാനന്മാരെ വളരെ യജമാനന്മാരോട് വളരെ മോശമായിട്ട് അവർ പെരുമാറി.
എന്നിട്ട്
അവസാനമായിട്ട് യജമാനൻ വന്ന് അവരെ ശിക്ഷിക്കുന്നത് നാം
കാണുന്നു.
റെന്റ് കളക്ട് ചെയ്യുവാനായിട്ട് ദൈവം നേരിട്ടല്ല വരുന്നത്.
He sends his servants.
ദൈവം തന്റെ യജമാനന്മാരെ തന്റെ ദാസന്മാരെയാണ് അയക്കുന്നത്.
The way you treat them, that's the way you treat God.
അവരോട് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ ദൈവത്തോട് ഇടപെടുന്നതിന് തുല്യമാണ്.
So it says here, they have to give an account for you in the final day.
അവസാനത്തെ ദിവസം നിങ്ങളുടെ ആത്മാക്കൾക്ക് അവരെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്.
But if you don't belong to any church, then of course you live without any authority, you're going to have a great loss in the day of judgment.
എന്നാൽ നിങ്ങൾ ഒരു സഭയിലും ആർക്കും കീഴടങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവസാന ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്.
There some people like butterflies go from one church to another church to another church to another church.
ചിത്രശലഭങ്ങളെ പോലെ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പറന്നു നടക്കുന്ന അനേകരുണ്ട്.
They only go to collect the honey.
അവരെ പൂവിൽ നിന്ന് മധു ശേഖരിക്കുന്നത് പോലെ അവരെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മധു ശേഖരിക്കും.
So we must not be just sermon tasters who go from one church to another.
നാം അങ്ങനെ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോയി ഈ ദൈവവചനം ആസ്വദിക്കുന്ന ദൈവവചന ഘോഷണം ആസ്വദിക്കുന്നവരായി തീരരുത്.
We must belong in a church like a family.
എന്ന ഒരു കുടുംബം എന്ന പോലെ ഒരു ഏതെങ്കിലും ഒരു സഭയിൽ നാം അതിന്റെ അംഗങ്ങളായി നിൽക്കണം.
You look around in the town in which you live and find the best church you can find closest to the word of God.
നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ നിങ്ങൾ ചുറ്റും നോക്കുക, നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ദൈവവചനം ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഏതൊരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ
അംഗമായി
ലോകത്തിൽ എങ്ങും ആ ഒരു പൂർണ്ണതയുള്ള ഒരു സഭ ഒരുപക്ഷെ കാണുവാൻ കഴിയുകയില്ല. നമ്മൾ എങ്ങും കാണുകയില്ല.
Some people go around looking for the perfect church.
പലരും ഏറ്റവും നന്നായിട്ടുള്ള പൂർണ്ണതയുള്ള ഒരു സഭ അന്വേഷിച്ചു പോകുന്നവരാണ്.
That is like looking for the perfect partner in marriage. There's no such person.
അത് ജീവിതത്തിലെ ഏറ്റവും യോഗ്യവും പൂർണ്ണയായ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു പോകുന്നത് പോലെയാണ്.
There was a young man who went to a godly man and said, I want to find a perfect church.
ഒരു ദൈവമനുഷ്യന്റെ അടുത്ത് ഒരാൾ ചെന്ന് ഒരു യൗവനക്കാരൻ ചെന്നിട്ട് എനിക്ക് ഒരു നല്ല പൂർണ്ണതയുള്ള ഒരു സഭ കണ്ടെത്തണമെന്ന് പറഞ്ഞു.
So that godly man said, I have never found a perfect church on the earth.
ആ ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ ഇതുവരെ അങ്ങനെ പൂർണ്ണതയുള്ള ഒരു സഭയും ഞാൻ കണ്ടിട്ടില്ല.
But if you find it,
നീ അങ്ങനെ ഒരെണ്ണം കണ്ടെത്തുകയാണെങ്കിൽ,
don't join it because as soon as you join it, it'll become imperfect.
അത് കണ്ടെത്തിയാൽ തന്നെ നീ അവിടെ ചേരരുത്. കാര്യം നീ അതിൽ ചേരുമ്പോൾ അത് പൂർണ്ണതയുള്ളതാണെങ്കിലും അത്
അപൂർണ്ണമായി തീരും.
ഈ വിമർശന ബുദ്ധിയുള്ള നീ ഈ മാനുഭാവത്തോടുകൂടി അവിടെ ചെന്ന് ചേർന്നാൽ അവര് അപൂർണരായി തീരും.
Lot of imperfect people are looking for a perfect church.
അപൂർണരായ അനേകരാണ് ഈ വിധത്തിൽ പൂർണ്ണതയുള്ള ഒരു സഭ അന്വേഷിച്ച് നടക്കുന്നത്.
Imperfect girls are looking for the perfect boy to marry.
അതെ, അപൂർണതയുള്ള പെൺകുട്ടികളാണ് ഏറ്റവും പൂർണതയുള്ള ഉത്തമനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ച്.
Imperfect boys are looking for the perfect girl.
അതെ, അപൂർണരായ സഹോദരന്മാരാണ് പൂർണതയുള്ള ഉത്തമയായ ഒരു ഭാര്യയെ അന്വേഷിച്ച് നടക്കുന്നത്.
You must be willing to submit to imperfect authority.
നിങ്ങൾ അപൂർണരായ അധികാര സ്ഥാനങ്ങൾ ഉള്ളവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ പഠിക്കണം.
I'm not saying if they ask you to disobey God.
ഞാൻ ഇതല്ല പറയുന്നത്, ആരെങ്കിലും നിങ്ങളോട് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ പറയുന്നതല്ല.
If your Hindu father tells you to bow to an idol, you say no, God is above you and I won't bow to an idol.
നിങ്ങളുടെ ഹിന്ദു ആയിരിക്കുന്ന പിതാവ് നിങ്ങളോട് പറയുകയാണ് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ തല കുനിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്.
Because God is above your father.
കാര്യം ദൈവം നിങ്ങളുടെ പിതാവിനേക്കാളും ഉയർന്നതാണ്.
You have to listen to that authority.
നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ആ അതോറിറ്റിക്കാണ്
കേൾക്കുക. Your husband tells you to do something wrong, you don't do it.
നിങ്ങളുടെ ഭർത്താവ് തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ഭാര്യമാരോട് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ടില്ല.
Above everyone is God.
എല്ലാവരും മുകളിൽ ദൈവമാണ്.
Okay, another question. Explain about the second coming of Christ and the secret coming of Christ.
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും കർത്താവിന്റെ രഹസ്യ വരവിനെക്കുറിച്ചും ഒന്ന് പറയാമോ?
I've studied the Bible 54 years and there's not a single verse that says there's a secret coming of Christ.
ഞാൻ കഴിഞ്ഞ 54 വർഷമായിട്ട് വേദപുസ്തകം വായിച്ചിട്ട് ഇതുവരെയും കർത്താവിന്റെ രഹസ്യ വരവിനെക്കുറിച്ച് ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല.
there is going to be a period of tribulation before the coming of Christ.
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനു മുമ്പ് ഒരു പീഡനകാലം ഒരു കഷ്ടകാലം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
The Bible says that.
വേദവസ്തം അത് പറയുന്നു.
See Jesus, it says here in 1 Thessalonians 4 about the coming of the Lord.
1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നു.
Notice a few things here.
ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം.
1 Thessalonians 4:16 and 17.
1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16ഉം 17ഉം.
What all does it say here?
ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്?
Verse 16, the voice of the angel.
കർത്താവ് തൻ ഗംഭീര നാദത്തോടും
voice of the archangel.
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും.
Trumpet of God.
ദൈവത്തിന്റെ കാഹളത്തോടും.
Verse 17, the Lord will come in the clouds.
മേഘങ്ങളിൽ കർത്താവ് വരും.
And we will meet him in the air.
കർത്താവിനെ എതിരേൽക്കുവാൻ നാം മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും.
That is what is described as the coming of the Lord.
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഈ ഭാഗമാണ് വേദപുസ്തകത്തിൽ
രേഖപ്പെടുത്തിയത്. The same four things which I just read to you.
ഞാൻ ഇപ്പോ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ഈ നാല് കാര്യങ്ങളും
is what Jesus said also in Matthew 24.
മത്തായി 24 കർത്താവും അത് തന്നെയാണ് പറഞ്ഞത്.
Matthew 24:30.
മത്തായി 24ന്റെ 30.
Yeah, 30.
30.
Last part, the Son of Man will come in the clouds. 30, the Son of Man will come in the clouds.
അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽമേൽ.
There. Secondly, it speaks about the angels coming in verse 31.
അതിന്റെ 31ാം വാക്യത്തിൽ ദൂതന്മാരുടെ കാഹളത്തോട് കൂടെ വരും.
And a trumpet.
ദൈവത്തിന്റെ കാഹളം.
And the elect gathered up. Same four things you read in 1 Thessalonians 4 are here also.
This is
what's called the rapture of the church.
ഇതാണ് സഭയുടെ ഉൽപ്രാപണം എന്ന് പറയുന്നത്.
But when does this happen?
ഇതാ എപ്പോഴാണ് സംഭവിക്കുന്നത്?
Verse 29.
അതിന്റെ 29ാം വാക്യം.
Immediately after the tribulation this will happen.
ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെയാണ് അത് സംഭവിക്കുന്നത്.
That's why I believe that, because Jesus said that.
അത് യേശു പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു.
We don't know the exact day or the hour.
അതിന്റെ യഥാർത്ഥ മണിക്കൂറും അതിന്റെ തീയതിയും എന്താണെന്നുള്ളത് നമുക്കറിയില്ല.
But we know it is near.
എന്നാൽ അത് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം.
Another question is about the gift of tongues. Please explain.
അടുത്ത ചോദ്യം ഈ ഗിഫ്റ്റ് ഓഫ് അന്യഭാഷ വരത്തെക്കുറിച്ചാണ്.
It is one of the gifts God has given through the Holy Spirit.
പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്നിരിക്കുന്ന ഒരു വരമാണ് അന്യഭാഷാ വരം.
Paul told the Corinthians, I wish you all spoke in tongues.
കൊരിന്ത്യരോട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
That means they did not all speak in tongues. That is
the clear proof. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നില്ല എന്നാണ്.
But it did not mean that everybody should.
എന്നാൽ അതിന്റെ അർത്ഥം അവരെല്ലാവരും അങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കണമെന്നല്ല.
That is 1 Corinthians chapter 14.
അത് 1 കൊരിന്ത്യർ 14ാം അധ്യായത്തിൽ നാം വായിക്കും.
But 1 Corinthians 7.
എന്നാൽ 1 കൊരിന്ത്യർ 7ൽ
Paul said, I wish all of you were single and not married.
അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും എന്നെ പോലെ വിവാഹിതരാകാതെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
But the people who say that everybody should speak in tongues never say that everybody should be single. Paul said that.
അതെ, എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പറയുന്നവരെ പൗലോസ് പഠിപ്പിച്ച ഈ കാര്യവും എന്നെ പോലെ നിങ്ങൾ എല്ലാവരും അവിവാഹിതരായിരിക്കണമെന്ന് കൂടി പറയുന്നില്ല.
What Paul meant was, you know, to serve the Lord is much better to be single.
പൗലോസ് അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, കർത്താവിനെ സേവിക്കുന്നതിൽ അതെ അവിവാഹിതനായിരിക്കുന്ന കുറച്ചുകൂടെ നല്ലതാണ്.
But he says everybody has got their own gift.
എന്നാൽ ഓരോരുത്തർക്കും അവരുടെ വരമുണ്ട്, വരം ലഭിച്ചതുപോലെ ചെയ്യട്ടെ.
In the same way, he found tongues as a blessing to him. He wished people had it, but he realized God doesn't give it to everybody.
ഈ അന്യഭാഷ എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് അനേകർക്കും ആയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അത് ലഭിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് പറയുന്നു.
So, but he also says in chapter 14, not everybody speaks in tongues.
പതിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല.
Chapter 12.
അതിന്റെ 12ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല.
What is the gift of tongues? It's speaking in a language to God nobody can understand.
അതെ, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക എന്നാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം.
And I'll tell you from my own experience.
ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ,
see, all of us sometimes our heart is so full of thanksgiving or sorrow.
പലപ്പോഴും നമ്മുടെ ഹൃദയം നന്ദി കൊണ്ടോ അല്ലെങ്കിൽ നിരാശ കൊണ്ടോ ഒക്കെ പലപ്പോഴും നിറഞ്ഞിരിക്കുന്ന അനുഭവം.
Circumstances.
പല സാഹചര്യത്തിന്റെ അനുസരിച്ചാണ്.
Something good happens and we are so full of joy.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയൊക്കെ സംഭവിക്കുമ്പോൾ നാം വളരെ സന്തോഷവും നന്ദി നിറഞ്ഞവരായി ആയിരിക്കും.
Some difficult thing happens, there's sorrow.
ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം നിരാശ ഉണ്ടാകാറുണ്ട്.
We want to go to God and share it with him.
നമ്മൾ ആ സമയങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവവുമായിട്ട് അത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു.
So our heart is full.
നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്.
Joy or sorrow, whatever it is.
ഒന്നിലെ സന്തോഷം അല്ലെങ്കിൽ നിരാശ.
But before we can speak it to God, it has to come through my mind, through a very narrow pipe called our language.
ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഭാഷയാകുന്ന ആ ഒരു ചെറിയ പൈപ്പിൽ കൂടി ഇത് വെളിയിലോട്ട് വരണം.
In my case, English.
എന്റെ എനിക്കാണെങ്കിൽ അത് ഇംഗ്ലീഷ് എന്ന ഭാഷയിലൂടെയാണ് വരുന്നത്.
So I talk to God in English. That's the only language I feel free to
speak. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് അറിയാവുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്.
But if I want to praise God,
എന്നാൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ,
what can I say?
ഞാൻ എന്തുവാണ് പറയേണ്ടത്?
Lord, I praise you.
കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
I thank you.
ഞാൻ നിനക്ക് നന്ദി പറയുന്നു.
I worship you.
ഞാൻ നിന്നെ ആരാധിക്കുന്നു.
Hallelujah.
Hallelujah.
Then I'm stuck.
അവിടെ കൊണ്ട് തീർന്നു.
Then I can repeat the same thing.
അതു തന്നെ ഞാൻ പിന്നെയും പറയുന്നു.
And repeat the same thing like in our song.
പിന്നെയും അതു തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു.
Malayalam Tamil songs, we repeat the same thing. It's okay.
Okay. അത് ഈ പാട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ.
But in tongues, you go without the language, you go straight from the heart to the mouth.
എന്നാൽ ഈ അന്യഭാഷയിൽ നാം സംസാരിക്കുമ്പോൾ ഈ ഭാഷയുടെ ഒന്നും പരിമിതി ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വായിലേക്ക് വരികയാണ്.
You try this in any language.
ഏത് ഭാഷയിലും നിങ്ങൾ അത് ശ്രമിച്ചു നോക്കൂ.
Try to praise God for 1 minute.
ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ നോക്കുക.
Without repeating yourself.
അത് അതായത് ആവർത്തിച്ച് പറയാതെ.
If you say hallelujah, don't say it again.
Hallelujah പറഞ്ഞാൽ അത് പിന്നെ അത് തന്നെ പറയരുത്.
If I say I praise you, don't repeat that.
നിങ്ങൾ കർത്താവേ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ ആവർത്തിച്ച് പറയരുത്.
I worship you.
ഞാൻ നിന്നെ ആരാധിക്കുന്നു.
Don't repeat that.
അത് പിന്നെ പറയരുത്.
I tell you in 30 seconds you will not know what to say next.
30 സെക്കൻഡ് കഴിയുമ്പോഴത്തേ പിന്നെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയില്ല.
That is the limitation of the human language.
അതാണ് ഈ മനുഷ്യന്റെ ഭാഷയ്ക്കുള്ള പരിമിതി.
So God gives us the opportunity to praise him straight without that.
ഈ ഭാഷയുടെ പരിമിതി ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ആണ് ദൈവം നമുക്ക് ഈ അന്യഭാഷ തന്നിരിക്കുന്നത്.
Now if you don't have a great desire to praise God, why should he give you that language?
നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങനെ അധികമായ ഒരു ആഗ്രഹമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഈ അന്യഭാഷ നിങ്ങൾക്ക് തരേണ്ടത്?
If you are happy with just these 3-4 words and repeating it, God says you don't need.
മൂന്ന് നാല് വാക്ക് ദൈവത്തോട് പറയുവാൻ നിങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു അന്യഭാഷ നിങ്ങൾക്ക്?
It says in that the early disciples, Luke 24, were continually praising God, and that's when they started speaking in another language.
Lukeosa 24 adhyayathil nam kaanunna avaru nirantharamayi devathe stuthichukondirunna appozhaanu avar anya bhashayil samsarikkan thodangiyathu.
So it is a gift.
Adu oru varamaanu.
I found it has helped me a lot.
Adu enne ottiri sahayichittunde.
Particularly to overcome discouragement.
Jeevithathil nirashayum nirulsaham okke varumbol adine okke jeikkuvan thakkavanam ee vidathilulla anya bhashayilulla stuthippum.
Tempted to be discouraged.
പലപ്പോഴും നിരാശപ്പെടുവാനുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ
praying in tongues till the discouragement goes.
ഞാൻ ഈ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പലപ്പോഴും എന്റെ നിരാശ മാറി പോകാറുണ്ട്.
When I'm confronted with a demon possessed person.
ഒരു പിശാചു ബാധിച്ച ഒരാളെ നേരിടുമ്പോൾ
pray in tongues, I can have faith to cast out that demon.
ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആ പിശാചിനെ പുറത്താക്കുവാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിക്കുന്നു.
So it has a value.
അതിന് അതിന്റെ വിലയുണ്ട്.
Why God doesn't give it to everybody?
അത് എന്തുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും കൊടുക്കാത്തത്?
I don't know.
എനിക്കറിയില്ല.
There must be some very good reason.
ദൈവത്തിന് തീർച്ചയായും എന്തെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കും.
Nowhere does it say you must seek for tongues. It says you must seek to prophesy.
എങ്ങും നിങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ നിങ്ങൾ പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന് എഴുതിയിട്ടുണ്ട്.
I never speak in tongues in a meeting.
സാധാരണ മീറ്റിംഗുകളിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാറില്ല.
Paul says in the church I would rather speak 5 words in a known language than 10,000 words in an unknown tongue.
അതെ, പൗലോസ് പറയുന്നു ഞാൻ സഭയിലെ 5 വാക്ക് ഞാൻ ബുദ്ധിയിൽ സംസാരിക്കുന്നതാണ് 10,000 വാക്ക് അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന്.
Paul is not like all these Pentecostals who keep on praying in tongues in the meeting.
പൗലോസ് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന മറ്റ് പെന്തക്കോസ്തുകാരെ പോലെയല്ല.
He said if everybody speaks in a tongue people will come and say you're mad.
എല്ലാവരും ഈ അന്യഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ സഭയിലേക്ക് കടന്നു വരുന്നവര് നിങ്ങൾ ഭ്രാന്ത് പിടിച്ചവരാണ് എന്ന് പറയും.
1 Corinthians 14:23. So Paul said, in a church I will speak in a known language.
അതുകൊണ്ടാണ് ഞാൻ സഭയിൽ അറിയപ്പെടുന്ന ഒരു ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു.
Five words in a known language, he says in verse 19, is better than 10,000 words in an unknown tongue.
അറിയാവുന്ന ഭാഷയിൽ അഞ്ച് വാക്ക് പറയുന്നത് അറിയാൻ വയ്യാത്ത ഭാഷയിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ നല്ലതാണ്.
So that means 5 words in a known language is 2,000 times better than speaking in tongues.
അതെ, അറിയാവുന്ന ഭാഷയിൽ അഞ്ച് വാക്ക് പറയുന്നത് 2,000% ഭാഷയിൽ പറയുന്നതിനേക്കാട്ടിൽ നല്ലതാണ്.
Lot of people speak in tongues in public just to impress people. I can speak in tongues.
പബ്ലിക് മീറ്റിംഗിൽ പലപ്പോഴും എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമുള്ളത് മറ്റുള്ളവർ കാണേണ്ടതിന് സംസാരിക്കുന്നവരുണ്ട്.
Are you trying to show off to people or are you praying to God?
നിങ്ങൾ ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണ്?
I find a great lack of the fear of God. That is why people do all these things.
ദൈവഭയത്തിന്റെ കുറവ് പലയിടങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
How to find God's will in my life?
ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
There's a little book of mine in English and Malayalam called Finding God's Will.
ദൈവത്തിന്റെ ഹിതം കണ്ടെത്തുക എന്നുള്ള തലക്കെട്ടിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്.
You can read it, you'll know more.
അത് നിങ്ങൾ വായിച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് നല്ലൊരു ബോധ്യം ലഭിക്കും.
Surrender everything in your life to God.
ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം.
Say, Lord, I'm willing to choose whatever your will is. There must be a submission.
കർത്താവേ, നിന്റെ ഹിതം എന്തു തന്നെയാണോ അത് തിരഞ്ഞെടുക്കുവാനും അതിനെ സമർപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
If you already have your mind made up, then you won't find God's will.
നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പൂർണ്ണമായിട്ടും തീരുമാനം ഉറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിച്ച് ഉറച്ച ഒരു കാര്യത്തിന്റെ പുറത്ത് പിന്നെ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല.
സോ വി നോ ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ്സ് വേർഡ് ഫ്രം ദ ബൈബിൾ.
ദൈവത്തിന്റെ ഹിതം വിശുദ്ധ ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്.
ഇഫ് യു ഡോണ്ട് റീഡ് ദ ബൈബിൾ, ഇറ്റ്സ് നോ യൂസ് സേയിങ് ഹൗ ടു ഫൈൻഡ് ഗോഡ്സ് വിൽ.
ദൈവവചനം നമ്മൾ വായിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഹിതം വേണം അറിയണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
ബട്ട് വെൻ യു റീഡ് ഗോഡ്സ് വിൽ, ഡോണ്ട് ട്രൈ ടു പുട്ട് യുവർ വിൽ ഇൻ ടു ദാറ്റ്.
നാം ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹിതം അതിനകത്ത് നമ്മളെ കൂട്ടിക്കലർത്തുവാൻ
ശ്രമിക്കും.
അതൊരു വലിയ അപകടമാണ്. ഒരു കഥ പറയാം.
ഹിയർ ഈസ് എ ബോയ് ഹു ഈസ് മാഡ്ലി ഇൻ ലവ് വിത്ത് എ ഗേൾ കോൾഡ് ഗ്രേസ്.
ഇവിടെ ഒരു യുവാവുണ്ട്, അവന് ഗ്രേസ് എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് വളരെ ആഴത്തിൽ പ്രേമബന്ധത്തിലാണ്.
ഹി റീഡ്സ് വൺ ഡേ ഇൻ ദ ബൈബിൾ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു.
അവനെ ഒരു ദിവസം വേദപുസ്തകം എടുത്ത് നോക്കിയപ്പം എന്റെ കൃപ, ഈ
കൃപ എന്ന്
വെച്ചോ, കൃപ എന്ന് വെച്ചോ, സോറി, ഗ്രേസ് അല്ല, കൃപ എന്നുള്ള പെൺകുട്ടിയുടെ പേരാണ് കൃപ. അപ്പം ഒരു ദിവസം വേദപുസ്തകം എടുത്ത് വായിച്ചപ്പോഴത്തേക്ക് എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള വാക്യം കണ്ടു.
I have found God's will.
ഓ, ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് കിട്ടി എന്ന് അവൻ ആഗ്രഹിച്ച അത് തന്നെയാണ്.
And he finds it in scripture. You'll find yourself whatever you want.
അതിനൊരു കൺഫർമേഷൻ കിട്ടി എന്ന് പുള്ളി പറയും.
Okay, another example.
വേറൊരു example.
Here is another boy.
ഇവിടെ മറ്റൊരു യുവാവ്.
His father is arranging a marriage for him to a boy, a girl called Grace.
എന്നാൽ തന്റെ പിതാവ് ഈ കൃപ എന്ന് പേരുള്ള ഒരു മറ്റൊരു പെൺകുട്ടിയുമായിട്ട് തനിക്കൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു.
He doesn't like her face and he doesn't want her.
ആ കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കത്ര തൃപ്തിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ആ വേണമെന്ന് ആഗ്രഹമില്ല.
He reads the Bible.
അദ്ദേഹം ഈ ബൈബിൾ വായിക്കുന്നു.
My grace is sufficient for you.
എന്റെ കൃപ നിനക്ക് മതി എന്ന്
He tells his father.
അപ്പോൾ ചെന്ന പിതാവിനോട് പറയുകയാണ്,
I've got the word of God.
എനിക്ക് ദൈവവചനത്തിന് കൺഫർമേഷൻ കിട്ടി.
God's grace is enough for me. I don't want this grace.
എനിക്ക് ദൈവത്തിന്റെ കൃപ മതി, ഈ കൃപയെ വേണ്ട.
See, both got the same verse, two different things, because they
രണ്ടുപേർക്കും ഒരേ വചനമാണ് ലഭിച്ചത്. എന്നാൽ രണ്ടുപേരും
an example how you can put your choice into what you read in the word of God. Be careful.
നിങ്ങളുടെ ഹിതം ദൈവവചനത്തിൽ ഇട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്, അപകടമുണ്ട്.
So start with God's word and see the principles of God's word. Don't look for verses like this.
ഒരു വാക്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതിനകത്തുള്ള ദൈവത്തിന്റെ ആശയം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം.
The second thing is we must consult with godly older people and ask their opinion.
രണ്ടാമത്തെ കാര്യം ദൈവഭക്തിയുള്ള മുതിർന്ന ദൈവദാസന്മാരുമായിട്ട് നാം അവരുടെ ആലോചന
ചോദിക്കണം.
ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിയന്ത്രണം, നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ അവർക്ക് കഴിയും. മറ്റുള്ളവരുടെ ഉപദേശം ചോദിക്കുന്നതിന് നാം നിങ്ങളഭാവം ഉള്ളവരായിരിക്കേണ്ട
ആവശ്യമില്ല. Elders or godly people, what they think about that person.
Pratheesha vahalojanikkayittokku mudirumbode ariyavunna mudirna devadasanmarode avarude abhiprayam chodikkunnathu.
Thirdly, see what circumstances are saying.
മൂന്നാമത്തെ സാഹചര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക.
Supposing you want to go somewhere and you don't have the money, you don't get the visa, that means it is not God's will. Simple.
ഒരുപക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു, അതിന് നിങ്ങൾക്ക് വിസ ലഭിച്ചില്ല, അതിന് ആവശ്യമായ പണമില്ല, അപ്പോൾ ദൈവഹിതമല്ല എന്ന്
മനസ്സിലാക്കുക. That means circumstances prevented you from going.
ചില സാഹചര്യങ്ങൾ പോകുന്നതിൽ നിങ്ങളെ വിലക്കുന്നുവെങ്കിൽ.
Like one chap once came to me.
One boy. ഒരു യുവാവ് എന്റെ അടുത്ത് കടന്നു വന്ന് പറഞ്ഞു.
He said, brother, God has clearly shown me that I have to marry that particular girl.
ബ്രദറെ, എന്നോട് ദൈവം വളരെ വ്യക്തമായിട്ട് ആ സഹോദരിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു.
ബട്ട് വെൻ ഐ ആസ്ക് ഹർ, ഷീ സേസ് ഷീ ഡസ്ന്റ് വാണ്ട് ടു മാരി മീ.
എന്നാ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു.
ഐ സേ ദെൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈസ് നോട്ട് ഗോഡ്സ് വിൽ.
അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് ദൈവത്തിന്റെ ഹിതമല്ല എന്നുള്ള വ്യക്തമല്ലേ?
ബിക്കോസ് if it is God's will, he'll speak on both sides, not only to one side.
ദൈവഹിതമാണെങ്കിൽ തീർച്ചയായും ദൈവം അവളോട് സംസാരിക്കും, രണ്ട് സൈഡിലും സംസാരിക്കും.
Circumstances close that door, except the closed door.
അതെ, സാഹചര്യങ്ങൾ നമ്മുടെ വാതിൽ അടച്ചു കളഞ്ഞാൽ അത് അടയ്ക്കപ്പെട്ട വാതിലായിട്ട് തന്നെ നാം ഏറ്റെടുക്കേണ്ടി.
Sometimes they tell me, brother, please go and speak to that girl.
ചിലപ്പോൾ അവരോട് പറയും, നീ സഹോദര പോയി ആ സ്ത്രീ ആ പെൺ ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന്.
I will never speak to such.
ഞാൻ പറയും, അങ്ങനെയുള്ളടത്ത് ഞാൻ സംസാരിക്കില്ല.
Then the fourth thing is, finally you look for the witness of the Holy Spirit in your spirit.
നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ ഒരു സാക്ഷ്യം നമ്മുടെ ആത്മാവോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഒരു ഉറപ്പും സാക്ഷ്യവും തരും.
Okay, this is a question about what I said about Mother Teresa.
മദർ തെരേസയെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം.
If in Mother Teresa's life some areas were in God's will and some area were not in God's will, then is she saved or not?
മദർ തെരേസയുടെ ജീവിതത്തിൽ ചില മേഖലകൾ ദൈവഹിതത്തിലും ചില മേഖലകൾ ചില കാര്യങ്ങൾ ദൈവത്തിലും അല്ലായിരുന്നെങ്കിൽ മദർ തെരേസ രക്ഷിക്കപ്പെട്ട ആളായിരിക്കുമോ?
സോ ബിഫോർ മദർ തെരേസ ഐ വിൽ ആസ്ക് യു, ഇഫ് സം ഏരിയാസ് ഇൻ യുവർ ലൈഫ് ആർ ഇൻ ഗോഡ്സ് വിൽ ആൻഡ് സം ആർ നോട്ട് ഇൻ ഗോഡ്സ് വിൽ, ആർ യു സേവ്ഡ് ഓർ നോട്ട്?
ഞാൻ മദർ തെരേസയോട് ചോദിക്കുന്നതിനെക്കാട്ടും നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവഹിതത്തിലും ചിലത് ദൈവഹിതത്തിന് വെളിയിലുമാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ?
ഹൂ കൻ സേ എവറി ഏരിയ ഓഫ് മൈ ലൈഫ് 100% ഐ ആം ഇൻ ഗോഡ്സ് വിൽ?
ആർക്കാണ് പറയുവാൻ കഴിയുന്നത് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാത്തിലും ഞാൻ 100% ദൈവഹിതത്തിന്റെ ഉള്ളിലാണ്?
After 54 years of being a believer, I can't say that.
54 വർഷം ഒരു വിശ്വാസിയായി ജീവിച്ച് എനിക്ക് അത് പറയുവാൻ കഴിയില്ല.
Perfection is like the top of Mount Everest.
മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത് പോലെയാണ് പെർഫെക്ഷൻ.
10,000 meters.
ഇവിടെ നിന്ന് ഏകദേശം 10,000 മീറ്റർ ഉയരം.
Jesus is there.
യേശു തീർച്ചയായിട്ടും അവിടെയുണ്ട്.
We are all climbing.
നമ്മളെല്ലാം അവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
Some are 15,000 feet.
ചിലർ 15,000 അടി ചെന്നിട്ടുണ്ട്.
5,000 feet.
ചിലർ 5,000 അടിയുണ്ട്.
100 feet.
ചിലർ 100 അടിയുണ്ട്.
Nobody is perfect.
ആരും ആ ടോപ്പിൽ എത്തിയിട്ടില്ല.
Paul said, I am not perfect.
പൗലോസ് പറയുന്നു, ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല.
I'm doing one thing, I'm pressing towards the goal.
അത് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പൗലോസ്
പറയുന്നത്. So, none of us are perfect.
നമ്മൾ ആരും പൂർണ്ണരല്ല.
Salvation is by turning from sin and faith in Jesus Christ.
ആ പാപത്തിൽ നിന്ന് മുഖം തിരി പുറം തിരിഞ്ഞ് കർത്താവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ് രക്ഷ.
And we don't have to judge whether somebody will go to hell or heaven.
ആരെങ്കിലും സ്വർഗ്ഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളത് വിധിക്കുവാൻ ദൈവം നമ്മളെ
അനുവദിച്ചു. Jesus said, by their fruit you will know them.
കർത്താവ് പറഞ്ഞു, ഒരു കാര്യമേ ഉള്ളൂ, അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ വൃക്ഷത്തെ അറിയും.
When I see in a person a desire to be free from sin and to live a pure life,
ഞാൻ ഒരു വ്യക്തി ഒരു ജീവിതത്തെ കാണുമ്പോൾ അവനെ പാപത്തിൽ നിന്ന് വെഴിഞ്ഞ് ഒരു ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ,
and a faith in Jesus Christ as savior,
യേശു രക്ഷിതാവ് എന്ന നിലയിൽ യേശുവിലുള്ള അവിശ്വാസം കാണും,
faith that Jesus rose from the dead,
യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അവിശ്വാസം,
and I find fruit in such a person's life,
അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനെ തക്കതായ ഫലം ഞാൻ കാണുമ്പോൾ,
and I say to the best of my knowledge that person is saved.
അങ്ങനെയെങ്കിൽ എൻ്റെ അറിവിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അവനെ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുവാൻ എനിക്ക് കഴിയും.
He doesn't have to belong to CFC.
അവനെ CFCയിലെ ഒരു അംഗമായിരിക്കണമെന്നില്ല.
I think there are saved people in the Catholic Church too.
കത്തോലിക്ക സഭയിൽ പോലും രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. And I think there are unsaved people in Pentecostal churches also.
Pentecostal സഭയിൽ പോലും രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്.
So it's all a question of personal relationship with Christ.
കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഇതെല്ലാം കാരണം.
I don't see that in Mahatma Gandhi, for example.
മഹാത്മ ഗാന്ധിയിൽ ഞാൻ അത് കാണുന്നില്ല.
He was a very good man.
വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു.
But he would not say Jesus Christ is my only savior.
എന്നാൽ മഹാത്മാഗാന്ധി ഒരിക്കലും യേശുക്രിസ്തു എന്റെ ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടില്ല.
Admired Jesus.
യേശുവിനെ കുറിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി.
I am not the judge of Mahatma Gandhi.
ഞാൻ മഹാത്മാഗാന്ധിയെ വിധിക്കുവാൻ ഞാൻ ആളല്ല.
God will judge everybody.
ദൈവം എല്ലാവരെയും വിധിക്കും.
But I see there's a lot of difference between Mahatma Gandhi and Mother Teresa.
എന്നാൽ മഹാത്മാഗാന്ധിയും മദർ തെരേസയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്.
She openly confesses Jesus.
യേശുവിനെ പൂർണ്ണ പരസ്യമായിട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന വ്യക്തിയാണ് ജീവിതം കൊണ്ട്.
Maybe she has some faults like you and I have faults.
ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ വീഴ്ച ഉള്ളതുപോലെ മദർ തെരേസയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരുപക്ഷെ വീഴ്ച കണ്ടിരുന്നേക്കാം.
So we don't judge one another.
നാം അന്യോന്യം വിധിക്കുന്നവരായിരിക്കരുത്.
Okay, this is a personal question.
ഒരു വ്യക്തിപരമായ ചോദ്യം.
Have you really, really been faithful to all the promises in the Word of God?
വാസ്തവമായും ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും
faithful to the promises in the Word of God.
ദൈവവചനത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങൾക്കും നീ വിശ്വസ്തനായിരുന്നു.
I can only say I try according to the light I have.
ഒരു കാര്യം മാത്രം എനിക്ക് പറയുവാൻ കഴിയും. എനിക്ക് ലഭിച്ച വെളിച്ചം അനുസരിച്ച് ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്.
In first standard, I try to pass everything in first standard.
ഒന്നാം ക്ലാസ്സിൽ പൂർണ്ണമായും ജയിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
Then I go to second standard, I get more light, I obey some more.
രണ്ടാം ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കൂടുതൽ അറിവ് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ
നേടി. Talking about the Christian life.
ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
Third standard, I get more light.
മൂന്നാം ക്ലാസ്സിൽ എനിക്ക് കുറച്ചുകൂടെ വെളിച്ചം ലഭിച്ചു.
Then I obey that.
ഞാൻ അതനുസരിച്ചു.
But perfection is still a long way off.
എന്നാൽ പൂർണ്ണത എന്നുള്ളത് ഇനിയും വളരെ ദൂരം കഴിഞ്ഞാണ്.
But my goal is this.
എന്നാൽ എൻ്റെ ലക്ഷ്യം
every year I must be a little more like Jesus than I was last year.
ഓരോ വർഷം കഴിയുന്തോറും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടവനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം.
Proverbs 4:18 says that the path of the righteous is like the light that starts from dawn and goes up to noonday.
അതെ.
Proverbs 4:18.
സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, നീതിമാന്റെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ്, നട്ടുച്ചവരെ അതിയധികമായി ശോഭിച്ചു വരുന്നു എന്ന് നാം കാണും.
The full days when Christ comes back we'll be like him.
അതെ. മധ്യാഹ്നം എന്ന് പറയുന്നത് യേശുവിന്റെ 2-ാമത്തെ വരവാണ്.
Dawn is when we are born again.
നാം വീണ്ടും ജനിച്ചതാണ് പ്രഭാതം.
From that time we don't suddenly shoot up to the top. It's a slow progress like the sun.
പ്രഭാതം മുതൽ മധ്യാഹ്നം വരെയുള്ള സൂര്യന്റെ പോക്ക് വളരെ പതുക്കെ പതുക്കെയാണ്.
I can honestly say I am on the path of the righteous.
എനിക്ക് സത്യസന്ധമായിട്ട് പറയുവാൻ കഴിയും, ഞാൻ ഈ നീതിയുടെ പാതയിലാണ് നടക്കുന്നത്.
Because I see progress in my life.
കാരണം എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഞാൻ കാണുന്നു.
To me that is the mark of God's blessing.
അത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായി ഞാൻ കാണും.
Every year I see areas of my life which are not Christ like where I can cleanse myself.
അതെ. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ ജീവിതത്തിിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് തുല്യമല്ലാത്ത പല കാര്യങ്ങളും ഞാൻ കാണുന്നു. ബോധ്യം ലഭിക്കുന്നതിനെ എല്ലാം അതിൽ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കും.
See, like in 10th standard we are learning new things just like the first standard student is learning new things.
ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ പുതിയ കാര്യം പഠിക്കുന്ന പോലെ തന്നെ 10th ക്ലാസ്സിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു.
You don't want any of your children to sit in the same class for 2 years.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഒരേ ക്ലാസ്സിൽ 2 വർഷം ഇരിക്കുവാൻ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല.
God doesn't want you to sit in the same class for 2 years.
നിങ്ങളും ആരും തന്നെ ഒരു ക്ലാസ്സിൽ 2 വർഷം ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
Brothers, your wife should be able to say to you like this.
സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
You are more Christ like this year than last year.
നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിനോട് അനുരൂപപ്പെട്ടിരിക്കുന്നു.
I can see you are not perfect but you are more Christ like.
നിങ്ങൾ പൂർണ്ണരായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്നാൽ നിങ്ങൾ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ
അനുഭവപ്പെടുന്നു.
സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുവാനിടയായി
തീരണം.
കഴിഞ്ഞ വർഷത്തെക്കാൾ നീ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്
അനുരൂപപ്പെട്ടിരിക്കുന്നു.
മറ്റൊരു വ്യക്തിപരമായ ചോദ്യം.
What is the secret of your happy married life?
എന്താണ് സന്തുഷ്ടമായ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ രഹസ്യം?
How do you know we have a happy married life?
ഞാൻ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഉണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്?
I was very surprised in one American plane. In an American plane we were traveling, my wife.
അമേരിക്കയിൽ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് പ്ലെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
the stewardess came to me.
ഒരു എയർ ഹോസ്റ്റസ് കടന്നു വന്ന്,
How long have you been married? You're so happy.
നിങ്ങൾ എത്ര വർഷമായി വിവാഹിതരായിട്ട്? നിങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു.
44 years.
വർഷമായ നിങ്ങൾ പറഞ്ഞു.
That's a very strange thing in America.
അമേരിക്കയിൽ അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്.
I'll tell you the secret.
രഹസ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ.
I do not make demands on my wife. You must be like this, you must do like this.
ഞാൻ പ്രത്യേകമായ ഒരു ഡിമാൻഡുകളും എന്റെ ഭാര്യയോട് നീ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല.
No. I realize we are different.
എനിക്ക് മനസ്സിലാകും അവൾ വ്യത്യസ്തയാണ്.
I'm different, she's different.
ഞാൻ വ്യത്യസ്തനാണ്, അവളും വ്യത്യസ്തയാണ്.
And we're not perfect.
ഞങ്ങൾ പൂർണ്ണരല്ല.
And the other thing is we have understood the way of the cross.
മറ്റൊരു കാര്യം, ഈ കുരിശിന്റെ വഴിയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്.
And we realize that our married life must reflect Christ and the church.
ഞങ്ങളെ ഇങ്ങനെ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ കുടുംബജീവിതം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം.
But we can correct one another.
ഞങ്ങൾക്ക് അന്യോന്യം കറക്റ്റ് ചെയ്യാൻ പറ്റും.
See, sometimes when I have to give her the house keys,
ചിലപ്പോൾ വീടിന്റെ താക്കോൽ ഞാൻ അവളെ കൊടുക്കുമ്പോൾ,
I say, here, take it.
ഇതാ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എറിഞ്ഞു കൊടുക്കാറുണ്ട്.
She says that is the military way, we must do it.
അവള് അവളോട് പറയി, ഇത് പഴയ മിലിട്ടറി ചിട്ടയാണ്.
So I learned I shouldn't throw it like that to a woman. I have to go and
അപ്പോൾ ഞാൻ പഠിച്ചു, ഞാൻ ഈ കീ അങ്ങനെ എറിഞ്ഞു കൊടുക്കരുത്, ഞാൻ സൗമ്യമായിട്ട് കീ കൊണ്ട്.
So we help one another.
ഞങ്ങൾ അങ്ങനെ അന്യോന്യം സഹായിക്കുന്നവരാണ്.
I rode a scooter for 46 years of my life.
എന്റെ ജീവിതത്തിന്റെ ഏകദേശം 46 വർഷം ഞാൻ ഒരു സ്കൂട്ടർ ഓടിച്ച് നടന്ന ആളാണ്.
I used to drive very fast.
ഞാൻ വളരെ വേഗതയിൽ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
Because I learned to drive in the military.
ഞാൻ മിലിട്ടറിയിൽ ആയിരുന്നപ്പോഴാണ് ഇത് പഠിച്ചത്. അതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്.
Jeep, everything is full speed.
ജീപ്പ് ഓടിച്ചാലും സ്കൂട്ടർ ഓടിച്ചാലും നല്ല സ്പീഡിൽ ഓടിക്കും.
I find some of these things, it takes time for it to go away.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല,
സമയമെടുക്കും. Sinful things, but
വലിയ പാപമുള്ള കാര്യമൊന്നുമല്ല.
But there's a better way of doing everything.
എന്നാൽ എല്ലാ കാര്യവും ചെയ്യാൻ ഒരു നല്ല വഴിയുണ്ട്.
So we must help one another to perfection.
നമ്മൾ അതുകൊണ്ട് പൂർണ്ണരായി തീരുവാൻ നാം അന്യോന്യം സഹായിക്കേണ്ടതായിട്ടുണ്ട്.
If we recognize that we have got mistakes in our life,
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ,
and your partner recognizes they've got mistakes in their life,
നിങ്ങളുടെ ജീവിത പങ്കാളി മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പോരായ്മയുണ്ടെങ്കിൽ,
we respect one another.
അന്യോന്യം ബഹുമാനിക്കുക.
You know what God said about Adam, that I must make a helper for him.
ആദമിനോട് ദൈവം പറഞ്ഞു അവനൊരു തക്ക തുണയെ ഞാൻ കൊടുക്കണമെന്ന്.
There are two ways you can look at it.
രണ്ട് വിധത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും.
If you're a man,
നിങ്ങൾ ഒരു മനുഷ്യനാണ്,
you can say,
നിങ്ങൾക്ക് പറയാം,
your wife, you're only a helper God made for me.
ഓ, നീ ആ ഭാര്യയാണ്, ദൈവം എനിക്ക് സഹായത്തിനായിട്ട് തന്ന ആളാണ് നീ.
But there's another way to look at it.
എന്നാൽ മറ്റൊരു വിധത്തിൽ അത് കാണുവാൻ കഴിയും.
And God could look at Adam and say, this guy will never make it if I don't make a helper for him.
ദൈവം ആദാമിനെ നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞാണ്, ഓ, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു സഹായിയെ ഞാൻ അവന് കൊടുത്തില്ലെങ്കിൽ.
So if you look at it that way, you find the wife is also important.
ആ വിധത്തിൽ ഭാര്യയെ കാണുകയാണെങ്കിൽ ഭാര്യമാരുടെയും ജീവിതത്തിൽ അവരും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക.
What I mean is learn to respect one another.
ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അന്യോന്യം ബഹുമാനിക്കുവാൻ പഠിക്കുക.
Nobody is superior.
ആരും ഉയർന്നവരല്ല.
There are different functions.
വ്യത്യസ്തങ്ങളായ ജോലികളാണ് നമുക്കുള്ളത്.
You're supposed to be the head of the house.
നിങ്ങൾ വീടിന്റെ ഏറ്റവും നേതൃത്വത്തിലുള്ള ആളായിരിക്കണം.
But your wife has to produce the baby. What about that? You can't do that.
പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് മക്കളെ പ്രസവിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്.
So which is important, being the head of the house or have producing
baby? ആയിരിക്കുന്നതാണോ മക്കളെ പ്രസവിക്കുന്നതാണോ ഏതാണ് ഏറ്റവും പ്രയാസമുള്ള ജോലി?
Different functions.
എല്ലാം വ്യത്യസ്തങ്ങളായ ജോലിയാണ്.
Just because a woman produces babies doesn't mean she's superior.
അതെ, സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കൊണ്ട് അവരല്ല ഏറ്റവും മുതിർന്നവർ.
Because God has made you the head of the home doesn't mean you're superior.
നിങ്ങളെ കുടുംബനാഥൻ, നിങ്ങൾ കുടുംബനാഥൻ ആയതുകൊണ്ട് നിങ്ങൾ വീട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയല്ല.
Like left hand and right hand.
ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇടം കൈയും വലം കൈയും പോലെ നാം കണക്കാക്കേണ്ട കാര്യം.
Which hand are you ready to cut off?
ഇതിലേത് കൈയാണ് നിങ്ങൾ മുറിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നത്?
I want both.
കാരണം നമ്മൾ പറയും നമുക്ക് രണ്ടും വേണമെന്ന്.
Value your husband and wife like that.
ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം അങ്ങനെ വിലമതിക്കുക.
Build fellowship.
അങ്ങനെ കൂട്ടായ്മ ഉറപ്പിക്കുക.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Thank you, Father, for this time.
സഖിപിതാവേ, സമയത്തിനായിട്ട് നന്ദി.
give us clarity in our life so that we can follow Jesus footsteps
kathave njangade jeevithathile oru vyaktatha njangalkku tharaname kathavane pinpatti njangade jeevitham munnotu
poguva in Jesus name
yeshuvinte naamathile.